യോഗയെ പറ്റി എന്താണ് അഭിപ്രായം? യോഗാഭ്യാസം, വട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് യോഗ? അല്ല, അങ്ങനെ ആരും എന്നോട് ചോദിച്ചിട്ടല്ല. അല്ല, നമുക്ക് പോഡ്കാസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചോദ്യങ്ങൾ കണ്ടെത്താലോ. നമുക്കൊരു ചോദ്യം നമ്മളോട് തന്നെ ചോദിച്ചിട്ട് അതിന് വേണ്ടി ഒരു ഉത്തരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കാമല്ലോ. പ്രത്യേകിച്ച് ജൂൺ 21 എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ യോഗ ഡേ ആണ്. അപ്പോൾ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വേറൊരു മെസ്സേജ് കിട്ടിയതെന്ന് പറഞ്ഞാൽ, ഈ ജൂൺ 21 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേൾഡ് നേക്കഡ് ഹൈക്കിംഗ് ഡേ ആണ് പോലും. അതായത് ഒന്നും എടുക്കാണ്ട് ഹൈക്ക് ചെയ്യുന്നത്, അതായത് ദീർഘദൂര സഞ്ചാരം. ഇപ്പോൾ മലേൻ്റെ അവിടെ എവിടെയൊക്കെ കാട്ടിലൊക്കെ ഹൈക്കിങ്ങിനൊക്കെ പോകുമല്ലോ. അപ്പോൾ അമേരിക്കയിലൊക്കെ ഇവിടെ ഭയങ്കര ഹൈക്കിങ്ങാണ്. അങ്ങനെ ഒന്നും എടുക്കാണ്ട് ഷൂസ് ഇടാൻ പറ്റുമെന്നെനിക്ക് അറിഞ്ഞൂടെ. പക്ഷേ അതിലൊരു ആ പോസ്റ്ററിൽ കണ്ട ചിത്രത്തിൽ തന്നെ ഒരു ചങ്ങായി ഷൂസ് ഇട്ടിട്ടുണ്ട്, വേറൊന്നും ഇട്ടിട്ടില്ല, പിന്നിലൊരു ബാഗും തൂക്കിയിട്ടുണ്ട്. അങ്ങനെ ഹൈക്കിങ്ങിന് പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു വേൾഡ് നേക്കഡ് ഹൈക്കിംഗ് ഡേ ആണ് പോലും ജൂൺ 21. അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ യോഗ ഡേ ആണ്. അപ്പോൾ എന്നാൽ പിന്നെ നമുക്കുള്ള ചോദ്യം തന്നെയായിരിക്കും നല്ലത്, എന്ത് യോഗേനെ പറ്റി നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്നുള്ളത്. അപ്പോൾ ആ ഒരു അഭിപ്രായം എന്താണെന്നുള്ളത് പറയുന്ന പോഡ്കാസ്റ്റിലേക്ക് നമുക്ക് കടക്കുക. ഹലോ, നമസ്കാരമുണ്ട്, എന്തൊക്കെയുണ്ട് വിശേഷം? സുന്ദനല്ലേ? താങ്ക്സ് ഫോർ ട്യൂണിങ് ഇൻ ടു പഹയൻ മീഡിയ മലയാളം പോഡ്കാസ്റ്റ്. ഞങ്ങളുടെ ആക്റ്റീവ് ലേണേഴ്സ് കൂട്ടായ്മയുടെ ഭാഗമാണെന്നുണ്ടെങ്കിൽ penpositive.com പോവുക. penpositivelearning.com പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അജൈലിനെ കുറിച്ചുള്ള മലയാളത്തിൽ കോഴ്സ് ചെയ്യാം, ഇംഗ്ലീഷിൽ കോഴ്സ് ചെയ്യാം, ടൈം മാനേജ്മെൻറ്റ്, ഗോൾ സെറ്റിംഗ്, അങ്ങനെ പല കാര്യത്തിലും കോഴ്സുകൾ ചെയ്യാം. പിന്നെ ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് സഹായമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഗുണം ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ pahayanmedia.com പോവാം. മലയാളം podcast.com എന്നുള്ള വെബ്സൈറ്റിലാണ് ഈ ഓരോ പോഡ്കാസ്റ്റ് എപ്പിസോഡിൻ്റെയും ഒരു പോസ്റ്റ് ഉണ്ടാവും, അവിടെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നൗ ലെറ്റ് എസ് ഗെറ്റ് ടു ദ ടോപ്പിക്, യോഗ. എന്താണ് യോഗയെ പറ്റിയിട്ട് അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നതിന് മുമ്പ് ഞങ്ങളോടൊരു ഒരു കാര്യം പറയാം. അപ്പോൾ യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പ്രശ്നത്തിനുള്ളൊരു പരിഹാരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഒരു സൈഡിലുണ്ട്. വേറൊരു സൈഡിൽ എന്താ പറയുക, യോഗ എന്ന് പറഞ്ഞാൽ വ്യായാമമേ അല്ല, ഇത് ഒന്നിനും ശരിയല്ലാത്തൊരു സംഭവമാണ് എന്നുള്ള വേറൊരു പക്ഷമുണ്ട്. രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്ന ഇതാണ്. എനിക്ക് തോന്നുന്നു മെജോറിറ്റി ഓഫ് ആൾക്കാർ ഇതിൻ്റെ നടുവിൽ എവിടെയാണ് കിടക്കണം എന്ന് നോക്കിയത്, നടുവിൽ അല്ല ഈ ഒരു സ്പെക്ട്രത്തിൽ പല സ്ഥലത്തായിട്ട്. അതായത് യോഗ കൊണ്ട് ഒരു ഗുണമില്ല, ഒരു വ്യായാമയമേ അല്ല, ദോഷം മാത്രമേ ഉള്ളൂ യോഗ കൊണ്ട് എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ കൂടെ കൂടാണ്ട്. അതേപോലെ തന്നെ യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പ്രശ്നത്തിനൊരു മരുന്ന് എന്നുള്ള രീതിയിൽ യോഗ പറ്റുമെന്ന് പറയുന്ന ആൾക്കാരുടെയും ഇതിൽ രണ്ടിലും ചേരാണ്ട് നടുവിലെവിടെ നിൽക്കുന്ന പോലെയാണ് ഭൂരിപക്ഷം ആൾക്കാരും നൽകി വന്ന് ഞാൻ അതിൽ പെടും. ഇനി ഞാൻ എൻ്റെ ഒരു ഹിസ്റ്ററി പറയാം, ഈ യോഗയായിട്ടുള്ള എൻ്റെ ഒരു കണക്ഷൻ. അപ്പോൾ ചെറുപ്പത്തിൽ എനിക്ക് തോന്നുന്നു ഞാനൊരു 9-ാം ക്ലാസ് പഠിക്കുമ്പോഴൊക്കെയാണ് തോന്നുന്നു, 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴോ 10-ാം ക്ലാസ് പഠിക്കുമ്പോഴൊക്കെയാണ് ഒരു യോഗ പഠിപ്പിക്കാൻ വേണ്ടി ഒരാൾ വീട്ടിൽ വന്നത്. അപ്പോൾ ഞാനും അച്ഛനും അമ്മയും അനിയത്തിയും, അനിയത്തി എന്ന് കുറച്ച് ചേർത്താണ്, അപ്പോൾ അനിയത്തി എല്ലാ ഉണ്ടായിരുന്നു, ഞങ്ങൾ 3 പേരാണ് മെയിനായിട്ട്. അപ്പോൾ അദ്ദേഹം വന്നിട്ട് ഞങ്ങളെ യോഗ പഠിപ്പിക്കും. അപ്പോൾ അതാണ് എൻ്റെ ഫസ്റ്റ് ഒരു ട്രെയിനിങ്. ആദ്യമായിട്ട് യോഗ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരാൾ വന്ന് പഠിപ്പിച്ചതാണ്. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ വലിയ അധികം ഒന്നുമില്ല, യോഗ പഠിക്കണം, യോഗ പഠിക്കുന്നത് നല്ലതാണ് എന്നുള്ളതിൽ ഞങ്ങൾ പഠിച്ചു തുടങ്ങുകയാണ്. അപ്പോൾ എനിക്ക് അത്യാവശ്യം തടിയുള്ള കൂട്ടത്തിൽ തന്നെയാണ്. പക്ഷെ അതിന് മുമ്പ് തന്നെ അത്യാവശ്യം ഫ്ലെക്സിബിളായിരുന്നു ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനൊരു 6-ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത്, 5-ാം ക്ലാസ് 6-ാം ക്ലാസ് പഠിക്കുന്ന സമയത്തൊക്കെയാണ് കരാട്ടെ പഠിക്കാനൊക്കെ പോയി, അതിൻ്റെ എക്സസൈസൊക്കെ ചെയ്തിട്ടൊക്കെ. അപ്പം അത്യാവശ്യം ഫ്ലെക്സിബിളാണ്, ഇപ്പോൾ കാല് പൊന്തിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോഴും ഫ്ലെക്സിബിലിറ്റി കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും ചരാശരി ഫ്ലെക്സിബിളായിട്ടുള്ളൊരു ബോഡി തന്നെയാണ് ഇപ്പോഴും. അതിപ്പോൾ യോഗ കൊണ്ടാണോ എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. അതിന് മുമ്പേ തന്നെ വലിയ സ്പോർട്സിൻ്റെ ആളൊന്നും ആയിരുന്നില്ല എന്നുണ്ടെങ്കിലും ഈ കരാട്ടേൻ്റെ ഭാഗമായിട്ടൊക്കെ എന്താ പറയുക, നിന്നിട്ട് നിലത്ത് തൊടുക, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ യോഗ എനിക്ക് തോന്നുന്നൊരു 2 മാസമായിട്ട് യോഗ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ നമ്മളൊരു സ്ഥിരമായിട്ടൊരു യോഗ ചെയ്യുന്ന പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നടത്തം അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്തിട്ട് എനിക്കൊന്ന് എക്സസൈസ് ചെയ്ത് തുടങ് ങിയത് ഞാനൊരു 24, 25, 26 വയസ്സായപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എക്സസൈസ് ചെയ്ത് തുടങ്ങി. എക്സസൈസ് ചെയ്ത് തുടങ്ങാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് കൊളസ്ട്രോൾ വന്ന് ആ സമയത്ത് തന്നെ വളരെ മച്ച് ഏർലി ഇൻ ലൈഫ് തന്നെ കൊളസ്ട്രോൾ കുറച്ച് കൂടി എന്നൊക്കെയുള്ള ഡിറ്റക്ട് ചെയ്തു. അപ്പോൾ അത് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തടി കുറയ്ക്കണം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് നടത്തം തുടങ്ങുക ഒക്കെ ചെയ്തു. ഇപ്പോഴും ആ നടത്തം തുടങ്ങിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുക 25 വയസ്സിൽ ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 6-pack ആണുള്ളത്, അതൊന്നുമില്ല. പക്ഷേ ഒന്നിടപെട്ട് പല സമയത്തായിട്ട്, അതായത് എപ്പോഴും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ എക്സസൈസുകൾ മൂവ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, യോഗയായിട്ടല്ല. പിന്നെ സ്ട്രെച്ചിങ് എക്സസൈസിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് കുറച്ച് യോഗ പോലെയാണ് ചെയ്യുക. എനിക്ക് തോന്നുന്നൊരു ഒരു 10 വർഷം മുമ്പെയാണ് ഞാൻ സൂര്യ നമസ്കാരം എന്നുള്ള ഒരു പരിപാടി എൻ്റെ ഒരു നോർമൽ റിച്വലിലേക്ക് കൊണ്ടുവന്നത്. ഐ തിങ്ക് പ്രോബ്ലി 2011 ആയിരിക്കണം. അപ്പം അന്ന് ഞാൻ സാൻ ഫ്രാൻസിസ്കോയിൽ ജോലി എടുക്കുകയാണ്. അപ്പം ജോലി എടുത്ത് അങ്ങോട്ട് പോകുന്നതിൻ്റെ മുമ്പേ 6:30 ഞാൻ ഇവിടുന്ന് വിടും. അതിന് മുമ്പ് എണീച്ചിട്ട് ഒരു 10 സൂര്യ നമസ്കാരം ചെയ്യുക എന്നുള്ളൊരു ഒരു പരിപാടിയുണ്ട്. അപ്പം സൂര്യ നമസ്കാരം പെർഫെക്റ്റ് ആണോ അങ്ങനെയാണോ എന്നൊക്കെ ടി വിയൊക്കെ കണ്ടിട്ട് യൂട്യൂബിലൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ മുമ്പേ ചെറുപ്പത്തിൽ പഠിപ്പിച്ചതുകൊണ്ട് അതിനനുസരിച്ചുള്ള ബ്രീത്തിങ് ഒക്കെ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ അതെനിക്ക് അത് ഒരു 10 12 എൻ്റെ ആദ്യമൊക്കെ 3-4 ആയിരുന്നു, പിന്നെ 12 ചെയ്യാന്നുള്ളതായിരുന്നു. അങ്ങനെ 12 സൂര്യ നമസ്കാരം ചെയ്തിട്ട് അത് എനിക്ക് പേഴ്സണലി ഗുണകരമായിട്ട് തോന്നി. അതായത് ഇപ്പം അതിനെക്കാട്ടും നല്ല എക്സസൈസുകൾ വേറെ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ. ഞാൻ എൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്. ഈ യോഗയെക്കുറിച്ച് ആധികാരികമായി പറയാൻ അത് പഠിച്ചിട്ടുള്ള ഒരാളല്ല. അത് ശരിയാണോ ശരിയല്ലേ എന്നുള്ളത് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് മെഡിക്കൽ സൈഡിൽ നിന്നും പരിചയമുള്ള ന്യൂട്രീഷനോ അല്ലെങ്കിൽ എന്താ പറയുക എക്സസൈസിനെ കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് പഠിച്ചിട്ടുള്ളൊരു വ്യക്തിയൊന്നുമല്ല. അപ്പോൾ എൻ്റെ ഞാൻ എന്തൊക്കെ ഇവിടെ പറയുന്നുണ്ടോ അതൊക്കെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് മാത്രം പറയുന്നതാണ്. ഇതൊക്കെ എല്ലാ സാധനവും തെറ്റായി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ എനിക്കത് ഉപകാരം ഉള്ളതായിട്ട് തോന്നി. പിന്നെ എപ്പോഴും ഞാനിപ്പോൾ ജിമ്മിൽ പോകുന്ന സമയത്തും വേറെ എന്ത് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു യോഗ ആക്ടിവിറ്റി, അതായത് സ്ട്രെച്ചിങ് എന്നുള്ള സംഭവമാണ് അതിന്. ഈ ഒരു എനിക്ക് ആ റിതം ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. ഈ എന്താ പറയുക, നമ്മൾ സൂര്യ നമസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ആ ഒരു റിതം ഓഫ് ഡൂയിങ് തിങ്സ് ഫോർ സം റീസൺ ചെയ്ത് കഴിയുന്ന സമയത്ത് ഐ ഫെൽറ്റ് ഗുഡ് അബൌട്ട് ഇറ്റ്. ഫിസിക്കലാണോ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് സൈക്കോളജിക്കലി ഐ ഫെൽറ്റ് ഗുഡ് ഡൂയിങ് ദാറ്റ്. അങ്ങനെ ഞാൻ സ്ഥിരമായിട്ട് അത് ചെയ്യുക. പിന്നെ ഇടയ്ക്ക് ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കുറച്ച് നമ്മളിങ്ങനെ എക്സസൈസ് ചെയ്തിട്ട് എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ വിചാരിക്കും വേണ്ട, നമുക്ക് മസിൽ വേണ്ട ആണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് പോകും. ബട്ട് ഓവർ പീരിയഡ് ഓഫ് ടൈം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള സംഭവം, എനിക്ക് എൻ്റെ ഫ്ലെക്സിബിലിറ്റി കുറഞ്ഞു. ഇപ്പോൾ എനിക്ക് നിന്നിട്ട് സുഖമായിട്ട് നിലത്ത് തൊടുകയും അല്ലെങ്കിൽ സുഖമായിട്ട് നിലത്ത് തൊടുക എന്ന് മാത്രമല്ല, ഈ കയ്യിൻ്റെ പത്തി മുഴുവനായിട്ട് നിലത്ത് വെക്കാൻ പറ്റുമൊക്കെ ചെയ്യായിരുന്നു. ഇപ്പം അങ്ങനെ അതിനു വേണ്ടിയിട്ടായിട്ട് പ്രയത്നിക്കാത്തതുകൊണ്ട് ഇന്നിപ്പം അങ്ങനെയൊന്നും പറ്റില്ല. പിന്നെ അതേപോലെ തന്നെ കാല് നീട്ടി വെച്ചിട്ട് തല കാലിന് മുകളിൽ എന്താ പറയുക മടിയിൽ മുഖം ഇതാവുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് അതൊന്നും പറ്റില്ല. പക്ഷേ എനിക്കിപ്പോഴും തോന്നുന്നത് അത് വളരെ സീരിയസ് ആയി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നും ചെയ്യാൻ കഴിയാൻ മതി. പക്ഷെ ഇന്നിപ്പം നോർമലി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19 കഴിഞ്ഞ് വെറുതെ ഓവർ സ്ട്രെച്ച് ചെയ്തിട്ട് ഓവർ കാര്യങ്ങൾ ചെയ്തിട്ട് പ്രശ്നമാക്കണ്ട എന്നുള്ളൊരു ധാരണ കൊണ്ട് നമ്മൾ ഓവർ വർക്കൗട്ട് ചെയ്യില്ല. നടത്തം ഇപ്പം മെയിനായിട്ട് നടത്തമാണ് ഉള്ളത്. ഇപ്പം ഞാൻ എൻ്റെ റിച്വലിലേക്ക് കുറച്ച് സ്ട്രെച്ചിങ്ങും കൂടെ കൊണ്ടുവരണം എന്നുള്ളതുണ്ട്. അപ്പോൾ സ്ട്രെച്ചിങ് കൊണ്ടുവരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഞാൻ പഠിച്ച, അല്ല എന്നെ പണ്ട് ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിച്ച ചില യോഗ പോസ്റ്റേഴ്സ് ആയിരിക്കും ഞാൻ എൻ്റെ സ്ട്രെച്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരാൻ. കാരണം അതാണ് എനിക്ക് അറിയുന്നത്, കുറേ കാലമായിട്ട് ചെയ്തിട്ടുള്ളത്. എനിക്ക് വളരെ കംഫർട്ടബിളായിട്ട് വലിയ ടെൻഷനൊന്നും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ചെയ്യുക എന്നുള്ള അല്ലാണ്ട് പുതിയൊരു സംഭവം ചെയ്തിട്ട് ഇനിയിപ്പം വലിയ ട്രെയിനിങ് ഇല്ലാണ്ട് ചെയ്തിട്ട് അത് അവിടെ ഇവിടെ ഉളുക്കുകയും ഇളക്കുകയൊന്നും വേണ്ട എന്നുള്ളതുകൊണ്ട് കൂടിയാണ് കേട്ടോ. അതൊക്കെ എൻ്റെ പേഴ്സണൽ ചോയ്സാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ഒരു ഹോട്ട് യോഗ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ബിക്രം യോഗ എന്ന് പറഞ്ഞ സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ, എനിക്കൊന്നൊരു 2014 തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് തുടങ്ങിയിട്ട് ഞാനൊരു കണ്ടിന്യൂസ് ആയിട്ട് 72 ഇത് ചെയ്തു. ആ 72 ഇത് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ വെയിറ്റ് കുറയുകയും അത് ആ വെയിറ്റ് കുറഞ്ഞിട്ട് അതിൻ്റെ, അതായത് എപ്പിയറൻസിൽ തന്നെ വിഷ്വലി തന്നെ വലിയൊരു മാറ്റം അത് കാണിച്ചു. ആൻഡ് ഇറ്റ് റിഫ്ലക്റ്റഡ് വെരി വെരി വെൽ. പിന്നെന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷേ എനിക്ക് കുറേ പ്രശ്നങ്ങൾ വന്നു. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ വെള്ളം കുടിക്കണം എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ അവർ പറയുന്ന മാതിരി വെള്ളം കുടിക്കാഞ്ഞിട്ടാണോ അല്ലയോ എന്ന് പറഞ്ഞുകൂടെ എനിക്ക് കക്കൂസ് പോകാൻ പറ്റാണ്ടേ. അതായത് 2-3 ദിവസം കൂടുമ്പോൾ ഇറ്റ് വാസ് വെരി കോൺസ്റ്റിപ്പേഷൻ, ഭയങ്കര പ്രശ്നം. കാരണം വെച്ചാൽ വെള്ളം കംപ്ലീറ്റ് നമ്മളുടെ ബോഡി ഫ്ലൂയിഡ് കംപ്ലീറ്റ് വേർത്ത് കുളിച്ചിട്ടങ്ങ് പോവുകയാണല്ലോ. അപ്പോൾ ഒരു തെറ്റായൊരു ധാരണ, പിന്നെ ഞാൻ വേറെ ആൾക്കാരെ കണ്ടപ്പോൾ പറഞ്ഞു തെറ്റായ ധാരണ എന്ന് പറഞ്ഞാൽ, ഈ വേർത്ത് കഴിഞ്ഞാൽ നമ്മളൊരു ധാരണ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വേർക്കുമ്പോൾ ഈ ഫാറ്റാ വേർത്ത് പോകണമെന്നില്ല. അതല്ല, ബോഡിയിലെ വെള്ളം ബോഡിയിൽ ഭയങ്കര ആവശ്യമുണ്ട്. അപ്പോൾ ഞാനത് നിർത്തി കഴിഞ്ഞപ്പം, അപ്പോൾ ആ സമയത്ത് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഡോക്ടറെ കാണാനൊക്കെ പോയി. ഞാൻ പറഞ്ഞു ഇത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ എൻ്റെ ഒരു ഉദ്ദേശം ഇത് ചിലപ്പം വയറിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും, കാരണം ബാത്റൂമിൽ പോകാൻ പറ്റുന്നില്ല, ഇത് എന്തായിരിക്കും. അപ്പം യോഗ കാരണം, ഈ ഹോട്ട് യോഗ കാരണം എന്നുള്ളത് തീരെ എൻ്റെ മനസ്സിൽ വരുന്നില്ല. ഞാൻ അതൊരു കൾട്ട് മാതിരിയാണ്, എല്ലാ ആൾക്കാരും വന്ന് ദിവസവും പോകണം, മിസ്സാവരുത്, എല്ലാ ദിവസവും പോകണം, അങ്ങനെയായ ഒരു പ്രസൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. ആൻഡ് 70-72 ദിവസം എന്ന് പറഞ്ഞാൽ മോർ ദാൻ 2 മന്ത്സ് കണ്ടിന്യൂസ്ലി. ആൻഡ് അത് പിന്നെ 1.5 മണിക്കൂറാണ്, 1.5 മണിക്കൂറായിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ ഈ ഹോട്ട് യോഗയിൽ നിൽക്കുന്നത്. ആൻഡ് വെരി വെരി പെയിൻഫുൾ ആയിട്ടുള്ള പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രഗിളുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമ്മളിങ്ങനെ അങ്ങനെ സ്ട്രഗിളൊക്കെ ചെയ്യുന്നത് ചൂടത്ത് നിൽക്കുന്ന കഴിഞ്ഞാൽ നമുക്കൊരു സൈക്കോളജിക്കാൻ നമുക്കൊരു ഫീലിംഗ് ആണ് ഇതിപ്പോൾ എന്തോ ഭയങ്കര ഗുണം ചെയ്യുന്നുണ്ടെന്നുള്ളത്. ആൻഡ് ഐ സ്റ്റോപ്പ് ദാറ്റ്. ആൻഡ് പിന്നെ ഒരാഴ്ചേൻ്റെ ഉള്ളിൽ എൻ്റെ ബോവൽ മൂവ്മെൻറ്റ്സ് അതൊക്കെ നോർമലൈസ് ചെയ്തു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ 1-2 കാര്യങ്ങൾ. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കുമായിരുന്നു, എന്താണ് ആ മാറ്റം വന്നത് ഈ 30-70 ദിവസത്തിൽ. അപ്പോൾ ഈ വൈകുന്നേരമാണ് ഞാനിതിന് പോവുക, ഈ ഹോട്ട് യോഗയ്ക്ക്. അപ്പോൾ ഒരു 4 മണിക്കാണ് ഹോട്ട് യോഗയ്ക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ പോവുക. 4 മണിക്ക് ഹോട്ട് യോഗയ്ക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉച്ചയ്ക്ക് മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഹോട്ട് യോഗയ്ക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇഫ് യുവർ സ്റ്റൊമക്ക് ഇസ് ഫുൾ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അവിടെ ഇങ്ങനെ ഒന്നും ചെയ്യാനും നിൽക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇയാൾ വിളിച്ച് എന്താ ചെയ്യേണ്ടത്, ചെയ്യാത്ത എന്താ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുള്ള, നമ്മളെ അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യലായിരിക്കും. പക്ഷെ എന്നാലും ദിൽ മേക്ക് യു ഫീൽ ബാഡ്. നമുക്കത് ചെയ്യാൻ വേണ്ടി, അതിന് വേണ്ടിയിട്ടാണല്ലോ അവിടെ 1.5 മണിക്കൂർ അവിടെ ഒന്ന് നിൽക്കുന്നത്. ആൻഡ് അത് അപ്പോൾ ഇത് പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഭക്ഷണം ഭയങ്കരമായിട്ടങ്ങ് മാറ്റി. അതായത് നമ്മൾ ബിരിയാണി കഴിക്കില്ല, അല്ലെങ്കിൽ ഉച്ചയ്ക്കുള്ള ഭക്ഷണം വളരെ മിതമായിട്ട് കഴിക്കൂ. പിന്നെ ഇത് ബോവൽ മൂവ്മെൻറ്റ്സ് ശരിയാവുന്നില്ല, കക്കൂസ് പോകാമെന്നല്ല, ഭക്ഷണം കഴിക്കാൻ തന്നെ തോന്നുന്നില്ല. ആൻഡ് അപ്പോൾ അതുകൊണ്ടും ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കാൻ മതി എൻ്റെ വെയ്റ്റിന്, അല്ലാണ്ട് ഈ ഒരു എക്സസൈസിൻ്റെ കാര്യം കൊണ്ട് മാത്രമല്ല. ഫൈനലി ഐ സ്റ്റോപ്പ് ദാറ്റ്. കഴിഞ്ഞിട്ട് ഞാൻ നമ്മളുടെ ഒരു എൻ്റെ കൂടെ കൊളീഗ് ആയിരുന്ന ഒരാളുണ്ട്, അയാൾ ഒരു ജർമ്മൻകാരനാണ്, അയാൾ യോഗയൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു വിഷയം. അപ്പോൾ അയാളിനോട് പറഞ്ഞു, ഇത് വല്ലപ്പോഴുമൊക്കെ ഈ ഹോട്ട് യോഗ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ സ്ഥിരമായിട്ടിത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ദ റീസൺ യു ആർ ഗെറ്റിംഗ് കോൺസ്റ്റിപ്പേറ്റഡ്, ദ റീസൺ ബോവൽ മൂവ്മെൻറ്റ്സ്, അതിലൊക്കെ പ്രശ്നം വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ദ ബോഡി ടേക്സ് വാട്ടർ ഫ്രം യുവർ ഇതിന്ന്, എന്താ പറയുക, നമ്മളുടെ ഫിസിക്സ് നിന്ന് ഇത് എടുക്കുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആണ് വാട്ടർ കണ്ടൻറ്റ് കുറഞ്ഞിട്ട് നിങ്ങൾക്ക് കക്കൂസ് പോകാൻ പറ്റാത്തത്. അപ്പോൾ കാരണം എന്താ വെച്ചാൽ, ഈ സംഭവം നിർത്തി കഴിഞ്ഞിട്ട് 1 ആഴ്ച കഴിഞ്ഞോടുകൂടി ഐ വാസ് പെർഫെക്റ്റ്ലി ഓക്കെ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്തു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നമ്മൾ എന്താ എന്തൊരു സംഭവം ഉണ്ടോയെന്നൊക്കെ, എന്തൊരു ബാക്ടീരിയ എന്തൊരു സംഭവം ഉണ്ടോയെന്നുള്ള ടെസ്റ്റിംഗ് ഒക്കെ ചെയ്തു. പക്ഷെ അപ്പോഴും വി ആർ നോട്ട് ഏബിൾ ടു ഐഡൻറ്റിഫൈ ദാറ്റ് ഈ ഹോട്ട് യോഗ ചെയ്തതുകൊണ്ടാണ് ഈ പ്രശ്നം എന്നുള്ളത് തീരെ ചിന്തിക്കുന്നില്ല. അങ്ങനെ ഞാനത് നിർത്തി, എല്ലാം നോർമലായപ്പോഴാണ് എനിക്ക് സമാധാനമായത്. കാരണം എന്താ പറഞ്ഞാൽ ദിവസം അത് പ്രോബ്ലം. കാരണം ഈ സംഭവത്തിൽ ഹോട്ട് യോഗയിൽ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കംപ്ലീറ്റ് നിന്നിട്ട് ഈ ചിലപ്പം അത്രയും വെള്ളം കുടിക്കേണ്ടി വരും. നമുക്ക് മനുഷ്യന് ഇത്രയല്ലേ വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ, എത്ര വാട്ടർ ബോഡിയിൽ നിന്ന് നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് അളക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഇവർ പറയുന്ന മാതിരി വലിയൊരു എന്താ പറയുക, കുപ്പിയിൽ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞ കുപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയോ ലിറ്റർ, 5 ലിറ്റർ വെള്ളം കുടിക്കണം എന്നറിയാ പറഞ്ഞത്. ഇത് കുടിക്കാനൊന്നും നമുക്ക് പറ്റുന്നുണ്ടാവില്ല. അത്രയും വെള്ളം കുടിച്ച് അവസാനം ഇറ്റ്സ് ലൈക്ക് റിപ്ലെനിഷിങ് ദ വാട്ടർ ദാറ്റ് ഹാസ് ഓൾറെഡി ഗോൺ. അതും ചിലപ്പം വെള്ളം മാത്രമല്ലല്ലോ, നമുക്ക് സോൾട്ടും ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ വേർത്ത് കുളിക്കുന്ന സമയത്ത് പോകുന്നുണ്ട്, അതൊക്കെ തിരിച്ച് ഇതാക്കേണ്ടി വരുന്നുണ്ടാവും. എനിവേ, അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്, എൻ്റെ ഒരു വളരെ മോശം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആൾക്കാർ പറയാൻ മതി അത് ഹോട്ട് യോഗ ആയതുകൊണ്ടാണ് ബാക്കി യോഗയ്ക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ എനിക്ക് മിക്സ്ഡ് ഫീലിങ്സ് ആണ്. ഈ പുതിയതായിട്ട്, അതുകൊണ്ടാണ് അതിനുശേഷമാണ് പുതുതായി വരുന്ന എന്തൊരു എക്സസൈസും അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യില്ല. പിന്നെ ഓട്ടം, എയറോബിക്സ് ഇങ്ങനത്തെ ഒക്കെ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് ഇതിനിപ്പോൾ ഇപ്പോൾ ചില സംഭവങ്ങളുണ്ടല്ലോ, എന്താ പറയുക, ട്രെയിനിങ് ഭയങ്കര ഫാസ്റ്റായിട്ട് ഹിറ്റ്, ഹൈ ഇൻറ്റൻസിറ്റി ട്രെയിനിങ്, നമ്മൾ വളരെ എന്താ പറയുക, ഈ എന്താ ഭയങ്കര ഫാസ്റ്റായിട്ട് ട്രെയിനിങ് ചെയ്തിട്ട് ഒന്ന് ഒന്ന് മെല്ലയാക്കി ഇൻറ്റർമിറ്റൻ്റ് ആയിട്ട് ഇങ്ങനെ ഹൈ ഇൻറ്റൻസിറ്റി ട്രെയിനിങ് ചെയ്യുന്നത്, അത് ഞാൻ കുറച്ച് കാലം ചെയ്തിരുന്നു. അങ്ങനത്തെ ഒരു വീഡിയോ ഒക്കെ വെച്ചിട്ട് ഞാൻ ചെയ്തു നോക്കി. ആ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ദ ഇഷ്യൂ വാസ് ദാറ്റ് ഇറ്റ് ഫെൽറ്റ് വെരി അൺകംഫർട്ടബിൾ ചെയ്ത് കഴിഞ്ഞപ്പം, കാരണം നമുക്ക് തീരെ ഷോർട്ട് ഓഫ് ബ്രെത്തും കാര്യങ്ങളൊക്കെ ആയിട്ട്. ദെൻ ഐ ഡിഡ് സം റിസർച്ച് ഓൺ വെതർ ഇറ്റ് ഈസ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, എന്ത് എക്സസൈസ് ചെയ്യുന്നു, എന്ത് എക്സേർട്ട് ചെയ്യുന്നു എന്നുള്ളത് ഒരു മിതമായിട്ടല്ലാണ്ട് വളരെ ഹെവി ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ബിഗസ്റ്റ് ചാലഞ്ച് ഈസ്, ഇത് നമ്മളെ ബോഡീനെ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് അറിയില്ല. അപ്പോൾ എല്ലാ സമയത്തും നമ്മളിത് എന്തെങ്കിലും ചെയ്യുമ്പം ഡോക്ടർമാരുടെ അടുത്ത് പെർമിഷൻ മേടിച്ചിട്ടൊന്നും അല്ല ചെയ്യാൻ. ഡോക്ടർമാർ പറയുന്ന എന്താ, നിങ്ങൾ എക്സസൈസ് ചെയ്യണം, യു ഷുഡ് ഡു സംതിങ് പറയും. ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത് എന്നൊന്നും അവർ പറയുന്നില്ല. യുവർ ബോഡി ഷുഡ് മൂവ്, യുവർ ഫുഡ് ഷുഡ് ബി കൺട്രോൾഡ് എന്നുള്ള കുറേ കാര്യങ്ങളാണ് പറയുന്നത്. അത് നമ്മളുടേതായിട്ട് സൗകര്യത്തിന്, അതായത് സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു ഇതിലേക്ക് വരുന്നില്ല. അങ്ങനെ ഈ വർഷം തുടങ്ങിയപ്പോൾ ഞാൻ യോഗേൻ്റെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂര്യ നമസ്കാരം എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ സൂര്യ നമസ്കാരം എല്ലാ ദിവസവും ചെയ്യുക, പുഷപ്പ് ചെയ്യുക, പിന്നെ സ്ക്വാറ്റ്സ് ചെയ്യുക, ഇതൊക്കെ ചെയ്ത് തുടങ്ങി. കഴിഞ്ഞൊരു പ്രോബ്ലി എ മന്ത് ആൻഡ് എ ഹാഫ് ബാക്ക് ഐ ഡിസൈഡഡ് ദാറ്റ് നടത്തത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളത്. കാരണം അപ്പോൾ പോഡ്കാസ്റ്റ് കേൾക്കുന്നൊരു സംഭവമുണ്ട്, അപ്പോൾ അതിനൊക്കെ വേണ്ടി അപ്പം ഒരേ സമയം നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയവും ഒരു മൾട്ടി ടാസ്കിംഗ് ആയിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതിലാണ് ഇതിലേക്ക് കടന്നത്. ആൻഡ് ദാറ്റ് ഹാസ് ബീൻ പ്രിറ്റി ഗുഡ്. കാരണം ഒരു മുമ്പേ നടക്കാറുണ്ടായിരുന്നു, മുമ്പ് രാവിലെ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഉച്ചയ്ക്ക് ഒരു ഒന്നര മൈല് നടക്കുന്നുണ്ട്. ഇതിപ്പോൾ രാവിലെ പോയിട്ട് ഒന്നര മണിക്കൂർ, ഏതാണ്ട് അഞ്ച് മൈൽ അങ്ങ് നടക്കും. ഇടയ്ക്ക് തോന്നുന്നുണ്ട് അത് അഞ്ച് മൈൽ നടക്കേണ്ട ആവശ്യമില്ല, ചിലപ്പോൾ ഒരു മൂന്ന് മൈല് നടന്നാൽ മതി എന്നൊക്കെ തോന്നുന്നുണ്ട്. മേ ബി ഐ സ്വിച്ച് ടു ദാറ്റ് ആൻഡ് ഹാവ് എ മിക്സ് ഓഫ് തിങ്സ്. നമ്മളുടെ ബോഡിയെ നമ്മൾ തന്നെ മനസ്സിലാക്കുന്ന രീതിയിൽ ചില ചില ചെറിയ എക്സ്പെരിമെൻസ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ, ചെയ്യാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. എനിക്കറിയാം ഈ 10-24 വയസ്സാവുന്ന സമയത്തൊക്കെ ഒരു പുഷപ്പ് പോലും ചെയ്യാൻ പറ്റാണ്ട് 50 വയസ്സാവുമ്പോൾ ഇപ്പോൾ ഒറ്റയടിക്ക് വളരെ ഈസി ആയിട്ട് 20 പുഷപ്പ് എടുക്കാൻ പറ്റും, 20-25 പുഷപ്പ് എടുക്കാൻ പറ്റും. അത് ഞാനിതൊരു 50 വയസ്സാവുന്നതിന് മുമ്പ് 50 പുഷപ്പ് എടുക്കണം എന്നുള്ളൊരിതിൽ കണ്ടിന്യൂസ് ആയിട്ട് 50 പുഷപ്പ് വരെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ എടുത്തു, ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ. ബട്ട് ഐ ഫെൽറ്റ് വെരി അൺകംഫർട്ടബിൾ ആഫ്റ്റർ ഡൂയിങ് ദാറ്റ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് എല്ലാ ദിവസവും നമ്മൾ ഓവർ എക്സേർട്ട് ചെയ്തിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതുകൊണ്ട് ചെയ്തില്ല. അന്നൊരു മൂഡിൽ അങ്ങ് ചെയ്തതാണ്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴേക്കും ചെറുതായിട്ടൊന്ന് തലയുറ്റാനൊക്കെ തോന്നി, കാരണം അത്രയും ഷോർട്ട് ഓഫ് ബ്രെത്ത് വരികയാണ് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. ബട്ട് ഈവൻ നൗ ഓൺ ആൻഡ് ഓഫ് ഐ ഡു പുഷപ്സ് ടു മെയിൻറ്റെയിൻ ദാറ്റ് ആ പുഷപ്പ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ കുറച്ച് ഫാസ്റ്റായിട്ട് എയറോബിക് എക്സസൈസ് വളരെ നല്ലതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ നടക്കാൻ പോകുന്ന സമയത്ത് ഇടയ്ക്ക് ഫാസ്റ്റായിട്ട് നടക്കും, കുറച്ച് ഹാർട്ട് റേറ്റ് ഒന്ന് കൂട്ടും, പിന്നെ മെല്ലെ നടക്കും. ഒരു എൻജോയ്മെൻറ്റാണ് ആ നടത്തുന്നുള്ളത്. ഐ ലുക്ക് ഫോർവേഡ് ടു ദാറ്റ് 1.5 hours ഓഫ് വാക്കിംഗ്. എൻ്റെ പേഴ്സണൽ സ്പേസാണ് പോഡ്കാസ്റ്റ് ഒക്കെ കേട്ട് അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലും ചിന്തിച്ചിട്ട് ആ ഒരു 1.5 hours നമ്മുടെ ജീവിതത്തിൽ അത്. പിന്നെ രാവിലെ ആവുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൈമറ്റും നല്ലതാണ്, വലിയ ചൂടുണ്ടാവില്ല, ആൻഡ് ദെൻ യു ക്യാൻ വാക്ക് ആൻഡ് കം ബാക്ക്. സോ ഇറ്റ് ഷുഡ് ബി എനിത്തിങ് ദാറ്റ് യു ഷുഡ് ലുക്ക് ഫോർവേഡ് ടു. എനിക്ക് സൂര്യ നമസ്കാരം ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ യോഗ ചെയ്യുന്നതിനോട് എനിക്കുള്ള താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സ്ട്രെയിനിയസ് അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. അത് മെല്ലെ ചെയ്യാൻ പറ്റും, അതിനൊരു റിത്തമുണ്ട്. ആ റിത്തം ആ ഇതൊക്കെ ഇറ്റ്സ് എ വെരി വെരി പേഴ്സണലി വെരി സാറ്റിസ്ഫൈയിങ് ആക്ടിവിറ്റി. അതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ ചെയ്യുന്നത് ശരിയല്ല, നിങ്ങളത് ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ആധികാരികമാണ്. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാണ്. ഒന്നും ചെയ്യാതിരിക്കുന്നതിനെക്കാട്ടും നല്ലതാണ് എന്തെങ്കിലും ചെയ്യുന്നത്. ആ ചെയ്യുന്നത് ഭയങ്കര ഓവർ എക്സേർട്ട് ചെയ്യാതെ എനി കൈൻഡ് ഓഫ് ബെൻഡിങ് ആൻഡ് ഓൾ ഇസ് ഗുഡ്. ഇപ്പം ഞാനിപ്പോൾ നമ്മളെ ബാബാ രാംദേവിനെ പോലുള്ള ആൾക്കാർ നിൽക്കുന്ന മാതിരി കംപ്ലീറ്റ് വളഞ്ഞ് പുളഞ്ഞ് അതൊന്നും അല്ല നമ്മളെ ഉദ്ദേശം. അല്ലെങ്കിൽ എന്താ പറയുക, യോഗ ചെയ്യുന്നത് കൊണ്ട് ഇനി മരുന്ന് കഴിക്കേണ്ട എന്ന് വിചാരിക്കുക, അല്ലെ യോഗ ചെയ്തുകൊണ്ട് നമുക്ക് ഡയബറ്റീസ് മാറ്റിക്കളയാം, യോഗ ചെയ്തുകൊണ്ട് നമുക്ക് ആ രോഗം മാറ്റിക്കളയാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ രീതിയിലുള്ള ചിന്തകളിലേക്കും എഴുതി വീഴുന്നില്ല. എൻ്റെ ഫ്ലെക്സിബിലിറ്റിക്ക്, നമുക്ക് കുഴപ്പമില്ലാണ്ട് നമ്മളുടെ സ്കെഡ്യൂളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങൾ. അതായത് ഇപ്പം ഞാൻ നടത്തം എന്നുള്ളൊരു സാധനം ചൂസ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ, എവിടെയാണ് എന്താണ് എങ്ങനെയാണ് ഒന്നൊരു പ്രശ്നമല്ല, നമുക്ക് അത് ചെയ്യാം. യോഗ എന്നുള്ള സംഭവത്തിന് ഒരു പ്രത്യേക എക്യുപ്മെൻ്റ് ഒന്നും ആവശ്യമില്ല, നമുക്ക് കുറച്ച് സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ പുഷപ്പ് ആയാലും സ്ക്വാറ്റ് ആയാലും ഇതൊക്കെ നമ്മളുടെ പ്രാക്ടീസിലേക്ക് ജിമ്മിൽ പോയാലേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വെയിറ്റ് എടുത്താലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ നമുക്കതൊരു റെഗുലർ ഹാബിറ്റായി കൊണ്ടുപോകാൻ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എനിക്ക് യോഗയെക്കുറിച്ചുള്ള അഭിപ്രായം. യോഗയെന്നല്ല, ജനറൽ എക്സസൈസിനെ കുറിച്ചുള്ള അഭിപ്രായം. ഐ എം നോട്ട് ഓൺ ദാറ്റ് സൈഡ് വെർ യോഗ ഈസ് എ സൊല്യൂഷൻ ഫോർ എവറി സിംഗിൾ എയിൽമെൻറ്റ് ഇൻ ദിസ് ബോഡി എന്ന് പറയുന്നതല്ല. അതേപോലെ തന്നെ വേറൊരു എക്സ്ട്രീമിൽ യോഗ എന്ന് പറയുന്ന ഒരു വ്യായാമയല്ല, ഒരു കപട സംഭവമാണ്, ഒരിക്കലും ചെയ്യരുത് എന്നുള്ള രീതിയിലും നിൽക്കുന്നില്ല. അപ്പോൾ അവിടെ വെച്ചിട്ട് നമുക്ക് നമ്മളെ കഥയിലേക്ക് കിടക്കാം. അപ്പോൾ ആൾക്കാർ പറയുന്നുണ്ട് കഥ വായിക്കുന്നത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ കഥ നമ്മളെ അക്ബർ കക്കട്ടിലിൻ്റെ കഥയാണ്. ഇതെപ്പോഴാണ് ഈ പുസ്തകം മേടിച്ചതെന്നുള്ളത് അറിഞ്ഞുകൂടാ. എനിക്ക് തോന്നുന്നത് ഞാൻ ഐ തിങ്ക് ഐ ബോട്ട് ദിസ് ബുക്ക് പ്രോബ്ലി 2 വർഷം മുമ്പേ എൻ്റെ നാട്ടിലേക്ക് വന്നപ്പം വാങ്ങിയതായിരിക്കും. അപ്പം ചെറിയ കഥകൾ എന്ന് പറഞ്ഞിട്ട് അക്ബർ കക്കട്ടിലിൻ്റെ ഒരു കഥയാണ്. അപ്പോൾ കഥയുടെ പേര് രമേശ് കൃഷ്ണൻ സ്വപ്നം കാണുന്നു. രമേശ് കൃഷ്ണൻ ഒരു സ്വപ്നം കണ്ടു. അയാൾ വിശാലമായ മൈതാനത്ത് മലർന്നു കിടക്കുകയാണ്. കാലിൻ്റെ ഭാഗത്തും തലയ്ക്കും ഓരോ ഭീകര രൂപി. തലയുടെ ഭാഗത്തു നിൽക്കുന്ന ആൾ തലയും കാൽക്കൽ നിൽക്കുന്ന ആൾ കാലും പിടിച്ചു വലിക്കുന്നു. രമേശ് കൃഷ്ണൻ റബ്ബർ പോലെ വലിഞ്ഞു നീളുകയാണ്. അയാൾക്ക് മേലാകം നോവുന്നുണ്ടായിരുന്നു. ഇരുഭാഗത്തും വലി വർദ്ധിക്കുന്നതോടെ ജീവൻ പോവുകയാണെന്ന് തോന്നി. ഉയ്, എൻ്റെ അമ്മയെ രക്ഷിക്കണേ, അയാൾ അലറി നിലവിളിച്ചു. തൊട്ടടുത്ത് കിടക്കുകയായിരുന്ന ഭാര്യ രമണി ഉറക്കം ഞെട്ടി തുറിച്ചു നോക്കി. പ്രിയതമൻ എരിപൊരി സഞ്ചാരത്തോടെ പിടയുകയാണ്. എന്താ എന്താ, അവൾ കുലുക്കി വിളിച്ചു. രമേശ് കൃഷ്ണൻ കണ്ണു തുറന്നു. ശരീരം വിയർപ്പിൽ മുങ്ങിയിരിക്കുന്നു. നെഞ്ചിടിപ്പ് മുറിയിൽ മുഴുവൻ കേൾക്കാമായിരുന്നു. ഒന്നുമില്ല, ഒരു സ്വപ്നം കണ്ടതാ, അയാൾ കിതച്ചുകൊണ്ട് പറഞ്ഞു. എന്തു സ്വപ്ന കണ്ടത്? ഞാൻ പേടിച്ചു പോയല്ലോ. ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആശ്വാസമുണ്ടായിരുന്നു രമണിയുടെ വാക്കുകളിൽ. മുൻപൊരിക്കൽ കണ്ട സ്വപ്നം തന്നെ, അയാൾ കണ്ടത് മുഴുവൻ വിശദീകരിച്ചു. ഇത് വ്യാഴദശക്കാലമാണല്ലോ, ഇങ്ങനെ വരാൻ പാടില്ലല്ലോ. ഉറങ്ങാൻ കിടക്കുമ്പോൾ അർജുനൻ്റെ 10 നാമം ജപിക്കണമെന്ന് പറഞ്ഞാൽ കേൾക്കില്ല. അർജുനൻ അപ്പുറത്ത് ഇടിഭയം ഒഴിവാക്കാൻ മാത്രമാണ് വിചാരം. അർജുനപ്പുറത്ത് ഇടിഭയം ഒഴിവാക്കാൻ മാത്രമാണ് വിചാരം, അവൾ ഓർമ്മിപ്പിച്ചു. അർജുന, ഫൽഗുണ, ജിഷ്ണു, കിരീടി, ശ്വേതവാഹന, ഭീപത്സ, വിജയ പാർത്ഥ, സവ്യസാചി, ധനജ്ഞയ. സ്വയം ഉത്തരം കണ്ടെത്താനാവാത്ത ഒരു ചോദ്യവുമായാണ് രമേശ് കൃഷ്ണൻ പിറ്റേന്ന് സൈക്യാട്രിസ്റ്റ് വിജയൻ നായരെ കണ്ടത്. എന്താണ് താൻ കണ്ട സ്വപ്നത്തിൻ്റെ അർത്ഥം? രമേശ് കൃഷ്ണൻ എല്ലാ സാഹചര്യവും അറിയാവുന്ന വിജയൻ നായർ രമേശ് കൃഷ്ണൻ്റെ എല്ലാ സാഹചര്യവും അറിയാവുന്ന വിജയൻ നായർ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കണ്ണട കയ്യിലെടുത്ത് തുടച്ച് മേശപ്പുറത്ത് വെച്ച് താടി തടവിക്കൊണ്ട് രമേശ് കൃഷ്ണനെ നോക്കി പതുക്കെ ചോദിച്ചു, നിങ്ങൾ തികച്ചും ഒറ്റപ്പെട്ടു പോയി എന്ന തോന്നലുണ്ടോ? അയാൾ ഉണ്ടെന്നോ ഇല്ലെന്നോ പറഞ്ഞില്ല. അപ്പോൾ ഉണ്ട് അല്ലേ? നിങ്ങളുടെ ബോധമനസ്സ് അതുറപ്പിച്ചു കഴിഞ്ഞു. അബോധമനസ്സാകട്ടെ, അതിന് കൂട്ടാക്കുന്നുമില്ല. രണ്ടും കൂടി പിടിവലിയാണ്. രമേശ് കൃഷ്ണൻ കുറേ കൂടി സംസാരിച്ചിരുന്ന ശേഷം ഡോക്ടറോട് നന്ദി പറഞ്ഞ് പുറത്തിറങ്ങി. അയാൾ അസംതൃപ്തനായിരുന്നു. നിരത്തിലൂടെ നടക്കുമ്പോൾ പിന്നിൽ നിന്നൊരു വിളി. രാഘവനാണ്. എന്തിടേ ഇവിടെ? രാഘവൻ തിരക്കി. നല്ല വായനക്കാരനും ബുദ്ധിജീവിയുമാണ് രാഘവൻ. ഫ്രോയിഡും യുങ്ങുമൊക്കെ കലക്കി കുടിച്ച ചെറുപ്പക്കാരൻ, താടി വളർത്തിയിട്ടില്ല. രമേശ് കൃഷ്ണൻ സ്വപ്നത്തെക്കുറിച്ച് രാഘവനോട് പറഞ്ഞു. വിജയൻ നായർ എന്തു പറഞ്ഞു എന്ന് അവൻ ചോദിച്ചില്ല. ഡേ, ഈ സ്വപ്നം എല്ലാ ചെറുപ്പക്കാരും ഓരോ തരത്തിൽ കാണുന്നതാ. സങ്കല്പങ്ങളും യാഥാർത്ഥ്യങ്ങളും തമ്മിൽ പിടിവലി നടക്കാത്ത ഏത് യുവ മനസ്സുണ്ട്? രാഘവൻ ചോദിച്ചു. രമേശ് കൃഷ്ണൻ വല്ലാതായി. അസംതൃപ്തി പെരുകുകയായിരുന്നു. വീടിൻ്റെ ഗേറ്റ് കിടക്കുകയാണ് രമേശ് കൃഷ്ണൻ. അഭിമുഖമായി കേളുപ്പണിക്കർക്ക് തനിക്ക് അയാളുടെ പരിപാടികൾ ഇഷ്ടമല്ലെന്നറിയാം. ഒന്ന് ചിരിച്ച് ലോക്യം മാത്രം പറഞ്ഞ് പണിക്കർ നടന്നു. രമണി രമേശ് കൃഷ്ണനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. വ്യാഴം അഷ്ടമാധിപത്യമായതുകൊണ്ടും അഷ്ടമത്തിൽ കേതു വന്നതുകൊണ്ടും വ്യാഴദശ വ്യാഴദശകാലം ഇടയ്ക്ക് ചില രോഗാദികൾ കൊണ്ട് വിഷമിക്കുകയെന്നാണ് ജാതകവശാൽ കാണുന്നത്. നിങ്ങൾക്കെന്തോ സൂക്കേടിൻ്റെ പുറപ്പാടാണ്, ഉടനെ പ്രതിവിധി ആലോചിക്കണം. അവൾ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർത്തു. ആ വാക്കുകളിൽ നിറയെ വേവലാതി ഉണ്ടായിരുന്നു. ഉറങ്ങാൻ കിടക്കുമ്പോൾ രമേശ് കൃഷ്ണൻ ആലോചിച്ചു, ആര് പറയുന്നതാണ് ശരി, അല്ലെങ്കിൽ എല്ലാവരും പറയുന്നത് ഒന്നു തന്നെയാണോ? മറ്റൊരു ചിന്തയും അയാളെ അലട്ടി. ആരും പറയാത്ത ഒന്നാവുമോ ശരി? ആ ശരി ഏതാണ്? ഇതന്നെയാണ് നമ്മളെ കഥ തീർന്നിട്ടോ, ഇതന്നെയാണ് നമ്മളല്ലോ യോഗേൻ്റെ കാര്യത്തിൽ ആര് പറയുന്നതാണ് ശരി എന്നുള്ളൊരു സംഭവമല്ലേ, ഇതല്ലാത്തതാണോ ശരി എന്നൊക്കെയുള്ള ചോദ്യമല്ലേ. അപ്പോൾ നമ്മളിതിങ്ങനെ ചില കാര്യങ്ങളെ ഒരു കാര്യം ഉറപ്പാണ്, എന്താ, നമുക്കൊക്കെ ആരോഗ്യം വേണം, അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യണം, നമുക്ക് വലിയ പ്രയത്നിക്കാൻ പറ്റൂല, നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. ഇതൊക്കെ തന്നെയല്ലേ നമ്മളെ രമേശ് കൃഷ്ണൻ്റെ പ്രശ്നവും. ഏതായാലും അവിടെ വെച്ച് നമുക്ക് ഈ പോഡ്കാസ്റ്റ് തീർന്നു. നാളെ വേറൊരു വിഷയമായിട്ട് വരാം. പക്ഷേ അതിന് മുമ്പ് പറയാനുള്ള സാധനം, ബി കണ്ടന്റ്, ബി പെൻ പോസിറ്റീവ്, സ്റ്റേ സേഫ് ആൻഡ് പ്ലീസ് ബി കൈൻഡ്. എന്നാ പിന്നെ അങ്ങനെയൊക്കെ.